പഴയ നിയമം പുതിയ നിയമ സഭയ്ക്ക് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനേകരെ സമൂഹ മാധ്യമത്തിലൂടെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമം ആവശ്യമില്ല എന്നുള്ള ഒരു പഠിപ്പിക്കൽ ദുരുപദേശം ആണെന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, വിശുദ്ധ വേദ പുസ്തകത്തിന്റെ കാതൽ എന്ന് പറയാം. എന്ന് വെച്ചാൽ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ഏറ്റവും കാതലായ അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ആധാരവാക്യം ഈ അധ്യായത്തിലാണ്. അതെല്ലാവർക്കും അറിയാം, ലോകത്തിൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. നാം അതിലൂടെ കടന്നുപോകും. അപ്പോൾ ഇന്ന് നമ്മുടെ പഠനത്തിന് വിഷയം ആക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രയോഗമാണ് വെള്ളത്താലും ആത്മാവിനാലും എന്നുള്ള പ്രയോഗം. നാം സാവധാനം ആ അധ്യായത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവരുടെയും കയ്യിൽ വിശുദ്ധ വേദപുസ്തകം ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നാം വായിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വായിക്കുന്ന ആ വാക്കുകൾ ഓരോന്ന് ശ്രദ്ധിക്കണം. കാരണം ഓരോ വാക്കിലും ധാരാളമായ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ്, സാഹചര്യം ഒരു പക്ഷേ ഒരു വാക്കിലായിരിക്കും അടങ്ങിയിരിക്കുന്നത്. നാം അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ തന്നെ നാം പതിയെ വായിച്ച് മുന്നോട്ട് പോകണം. പരീശന്മാരുടെ കൂട്ടത്തിൽ, അപ്പോൾ ഇവിടെ ഒരു വാക്ക് ഉള്ളത് പരീശന്മാർ. നാം മുമ്പോട്ട് വായിക്കുവാൻ പോകുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ്. അപ്പോൾ ആരാണ് പരീശന്മാർ? യഹൂദ മതത്തിന്റെ കാവൽക്കാർ. ഫരീസീസ് അഥവാ പരീശന്മാർ എന്ന് പറയുന്നത് യഹൂദ മതത്തിന്റെ കാവൽക്കാരാണ്. അവരാണ് ന്യായപ്രമാണം വളരെ ബാല്യം മുതൽ, ശൈശവം മുതൽ പഠിച്ച് അത് മനഃപ്പാഠമാക്കി, അത് അക്ഷരം പ്രതി വള്ളി പുള്ളി തെറ്റാതെ യഹൂദന്മാരുടെ ഇടയിൽ അത് പ്രമാണിക്കുവാനായി അവരെ ശഠിക്കുന്ന വിഭാഗത്തിന്റെ പേരാണ് പരീശന്മാർ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിലെ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി അദ്ദേഹം. പരീശൻ മാത്രമല്ല, ആ പരീശ കൂട്ടത്തിൽ തന്നെ യഹൂദരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ജീവിതമാണ്. നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ, ചില പ്രത്യേകമായ മാർമിക വിഷയങ്ങൾ പരിചയപ്പെടുത്തേണ്ട സമയത്താണ് ഒരു വ്യക്തിയെ വിശുദ്ധ വേദപുസ്തകത്തിൽ പേര് പറഞ്ഞ് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നത്. അത് ഒരു പോയിന്റായിട്ട് നിങ്ങൾ കരുതിക്കൊള്ളുക. നിക്കോദേമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഇവിടെ 3 അവൻ എന്ന് നിങ്ങൾക്ക് കാണാം. അതിൽ 1-ാമത്തെ അവൻ എന്ന് പറയുന്നത് നിക്കോദേമോസ് ആണ്. രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന്, ഇവിടെ അവന്റെ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ, അവന്റെ അടുക്കൽ വന്ന് അവനോട്, യേശുവിനോട് എന്ന് വെച്ചാൽ നിക്കോദേമോസ് എന്ന് പറയുന്ന ഈ പരീശ യഹൂദ പ്രമാണി രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, റബ്ബി ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ പ്രതിനിധാനം ചെയ്താണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ യഹൂദന്മാർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യമായി പറഞ്ഞാൽ ഞങ്ങൾ പരീശന്മാർ, ഞങ്ങൾ യഹൂദ മതത്തിന്റെ നേതാക്കന്മാർക്കൊക്കെ അറിയാം നീ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഉപദേഷ്ടാവായിട്ട് വന്നിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞവരുടെ, കഴിഞ്ഞ ആഴ്ച നാം പഠിച്ച കാര്യം ഓർക്കുക. നാം പഠിച്ചത് ഗലീലിയൻ മിനിസ്ട്രിയെ കുറിച്ചാണ്. ദ ഗലീലിയൻ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ ഗലീലിയൻ മിനിസ്ട്രി എന്ന് പറയുന്നത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിറയപ്പെട്ട ഒരു ജീവിതമാണ്, ഒരു മിനിസ്ട്രിയാണ്. അത് തുടക്കം കുറിച്ചത് കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് തന്നെ മഹത്വം വെളിപ്പെടുത്തി, അങ്ങനെ ശിഷ്യന്മാർ തന്നിൽ വിശ്വസിച്ചു. അതിനുശേഷം നാം ഗലീലിയൻ മിനിസ്ട്രി വായിക്കുമ്പോൾ കർത്താവ് എവിടെയൊക്കെ ചെന്നോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മണ്ണ് ഇട്ടാൽ അത് താഴെ വീഴാൻ കഴിയാത്ത വിധത്തിൽ ജനം യേശുവിന് ചുറ്റും കൂടി. കാരണം എന്താണ്? യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട്. അപ്പോൾ ഞാനത് സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ല, എല്ലാം നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ പഠിപ്പീരിന് ഇടയ്ക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് നാം ഇത് പഠിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഒരിക്കൽ കൂടെ ഊന്നി പറഞ്ഞു കൊള്ളട്ടെ, കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ ശക്തിയാൽ ഉള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും ഈ നിമിഷവും സുവിശേഷീകരണത്തോട് കൂടെ ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. അവ നിന്നിട്ടില്ല, അവ നിൽക്കണമെങ്കിൽ കർത്താവ് വന്ന് സഭയെ ചേർക്കുന്നത് വരെയും അതുണ്ടായിരിക്കും എന്നൊരിക്കൽ കൂടെ പറയുകയാണ്. സ്തോത്രം. ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട്. അപ്പോൾ യേശു ഇതെല്ലാം കേട്ടോണ്ട് നിന്നു ശ്രദ്ധയോടെ. ഇവിടെ നമ്മൾക്ക് മാതൃകയാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ ആമേൻ എന്ന് പറയുന്ന വാക്യം വരെ യേശു അങ്ങോട്ടൊന്നും പറയുന്നില്ല. ഈ വന്ന ആളിനെ സ്വീകരിച്ച് ആ വന്നയാളിനെ കേൾക്കുവാൻ ഉള്ള ഒരു മനസാന്നിധ്യം കർത്താവ് കാണിക്കുകയാണ്. ഇത് നമുക്കൊരു മാതൃകയായിരിക്കണം. നമ്മുടെ അടുത്ത് ആര് സംസാരിക്കാൻ വന്നാലും, ഏത് സാഹചര്യത്തിലും ഏത് അവസരത്തിലും ആര് സംസാരിക്കാൻ വന്നാലും നാം അവരെ ആദ്യം ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധയോടെ കേട്ടിട്ട് മാത്രമേ നാം തിരികെ അവരോട് മറുപടി പറയുവാൻ നിൽക്കാവൂ. അവർ പറയുന്നതെല്ലാം കേൾക്കുക, എന്നിട്ട് നാം അവരോട് മറുപടി പറയുമ്പോൾ നാം പറയുന്ന മറുപടി സ്വീകരിക്കുവാനായിട്ട് അവർ തയ്യാറാകും. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. ബീയിങ് ബോൺ അഗെയിൻ, പുതിയ നിയമം നാം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ പ്രയോഗമാണ് പുതുതായി ജനിക്കുക. ഓർക്കുക, കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ എന്നുള്ള ഒരു ആഹ്വാനം കൊടുത്തുകൊണ്ടാണ്. മാനസാന്തരപ്പെടുവിൻ എന്നുള്ള ആഹ്വാനം കൊടുത്തുകൊണ്ടാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നാം ഇപ്പോൾ ഈ പറയുന്ന പുതുതായി ജനിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് പ്രസംഗിച്ചു വരുന്നത് മാനസാന്തരപ്പെടുവിനെന്നാണ്. ഇവിടെ നിക്കോദെമസിനോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ. അപ്പൊ ഇത്തരം രണ്ടുമുള്ളതായ ഒരു ബന്ധം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വെച്ചുകൊള്ളണം, എന്നിട്ട് വേണം മുമ്പോട്ട് വായിക്കുവാനായിട്ട്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. ഇവിടെ വളരെ വ്യക്തമാണ്, യേശു പറഞ്ഞ ഈ കാര്യം നിക്കോദെമോസിന് മനസ്സിലായില്ല. യേശു എന്താണ് പുതുതായി ജനിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നിക്കോദെമോസിന് മനസ്സിലായില്ല. നാം വിശുദ്ധ വചനം പഠിക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകാം, ആ സംശയങ്ങളൊന്നും മറച്ചു വെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പുസ്തക ബുക്കില് അതിനുവേണ്ടി ഒരു ബുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് ബിബ്ലിക്കൽ ഡൗട്ട്സ് എന്ന ഗ്രൂപ്പാണ്. ആർക്കും എന്ത് സംശയം ചോദിക്കാൻ, അതിൽ ധാരാളം സംശയങ്ങൾ ഇതുവരെയും ചോദിച്ചു കഴിഞ്ഞ 2014 തുടങ്ങിയ ഗ്രൂപ്പാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടിയാൽ ആ ഗ്രൂപ്പിലേക്ക് കയറുക, ബിബ്ലിക്കൽ ഡൗട്ട്സ്, ബൈബിൾ സംശയങ്ങൾ. അതിൽ കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് അനേകർ സംശയങ്ങൾ ചോദിച്ചു, അനേകർ ചേർന്ന്, അനേക നല്ല ഉപദേഷ്ടാക്കളുണ്ട് അവിടെ, അവർ ചേർന്നിട്ട് ഞാനും കൂടെ ചേർന്നു, എന്നിട്ട് അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും, നിങ്ങൾ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ സംശയം ഉണ്ടാകാം, ആ സംശയം നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങളുടെ പാസ്റ്റർമാരോട്, നിങ്ങളുടെ ദൈവദാസന്മാരോട്, നിങ്ങളുടെ പുരോഹിതന്മാരോട്, നിങ്ങളുടെ വേദാധ്യാപകരോട് ചോദിക്കുക. നിങ്ങൾക്ക് ചോദിച്ചാൽ ഉത്തരം ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വിചാരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുക. നിങ്ങൾ ആ സംശയം വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് അതിനെ വഴി കാണിച്ചു തരും, ആ സംശയം ദൂരീകരിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഇവിടെ നിക്കോദെമോസിന്റെ ഉള്ളിൽ ഉണ്ടായ സംശയം അപ്പോൾ തന്നെ ചോദിക്കുകയാണ്. യേശുവേ, നീ പറയുന്നല്ലോ പുതുതായി ജനിക്കണമെന്ന്. ഞങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം ന്യായപ്രമാണം ചെയ്ത ഞങ്ങൾ അതിനാൽ രക്ഷിക്കപ്പെടും, അതാ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ നീ പുതുതായിട്ടൊരു കാര്യം പറയുന്നു, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, സ്വർഗരാജ്യം കാണണമെങ്കിൽ, ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇനി ഒന്നുകൂടെ ജനിക്കുവാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു മനുഷ്യന് വീണ്ടും ജനിക്കുവാൻ സാധിക്കുക? അതിന് യേശു ഉത്തരം പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണുവാൻ പോലും കഴിയൂ. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല എന്ന് യേശു ഉത്തരം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. ഹല്ലേലൂയ. നമുക്കിനി പുതിയ വിഷയത്തിലേക്ക് കടക്കാം. പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമം ആവശ്യമില്ല എന്നുള്ള ഒരു പഠിപ്പിക്കൽ ദുരുപദേശം ആണെന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കുവാൻ സാധിക്കും. അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ നാം വായിച്ചു കേട്ടതായ ഭാഗങ്ങളെ ഒന്ന് അപഗ്രഥിക്കുമെങ്കിലും ഈ സംഭവം നടക്കുന്നത് പഴയ നിയമത്തിലാണ്. യേശു ജനിച്ചത് പഴയ നിയമത്തില്, യേശു ജീവിച്ചത് പഴയ നിയമകാലത്ത്. നിക്കോദേമോസ് പഴയ നിയമത്തിന്റെ ഉപദേഷ്ടാവാണ്. തീർച്ചയായിട്ടും യേശു കർത്താവ് നിക്കോദേമോസിനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ, അന്ന് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല, പുതിയ നിയമം ആരംഭിച്ചിട്ട് തന്നെ ഇല്ല. പുതിയ നിയമം ആരംഭിക്കുന്ന കർത്താവിന്റെ കുരിശുമരണത്തിലാണ്, അവന്റെ കുരിശുമരണത്തിലും അവന്റെ ഉയർപ്പിലുമാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അപ്പോൾ പുതിയ നിയമം ആരംഭിക്കാത്ത സമയത്ത് യേശു കർത്താവ് അരുളി ചെയ്തതായ ഒരു വാക്ക്, ഒരു വാചകം, അതിന്റെ സാരാംശവും അർത്ഥവും ഗ്രഹിക്കണമെങ്കിൽ പഴയ നിയമം ആവശ്യമാണ്. പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമ സഭയ്ക്ക് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് കർത്താവ് പറഞ്ഞതിന്റെ സാരാംശം ഗ്രഹിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയട്ടെ, പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമം ആവശ്യമില്ല എന്നുള്ളത് ഒരു പൈശാചികമായ ഉപദേശമാണ്. അതിനെ ശക്തമായി എതിർക്കുകയാണ്. ദൈവമക്കൾ അത് കേൾക്കരുത്, അത് അംഗീകരിക്കരുത്, അനുസരിക്കരുത്. നമുക്ക് പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെടുന്ന 66 പുസ്തകങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിലാണ് സഭയ്ക്ക് ആവശ്യമുള്ള സകലവിധമായ ഉപദേശങ്ങളും സഭയ്ക്ക് ആവശ്യമായ, ദൈവമക്കൾക്ക് ആവശ്യമായ എല്ലാ പഠിപ്പിക്കലും, സഭയ്ക്ക് ആവശ്യമായ, സഭാ മക്കൾക്ക് ആവശ്യമായ എല്ലാ സ്വർഗീയ മന്നയും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദുരുപദേശത്തെ ഇവിടെ ശക്തമായി ഖണ്ഡിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇനി എങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാം? വ്യക്തമായി പറഞ്ഞ പോലെ പുതിയ നിയമത്തിലും വെള്ളവും ആത്മാവും, ഈ രണ്ട് കാര്യം പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർ തങ്ങളുടെ ലേഖനങ്ങളിലൂടെ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ നിയമ സഭയിൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, നമുക്ക് വീണ്ടും ജനനം പ്രാപിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാകും. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് നിക്കോദീമോസ് എന്ത് മനസ്സിലാക്കി, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഈ വാക്യം, ഈ വാചകം പ്രസ്താവിക്കുമ്പോൾ, ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ യേശു എന്താണ് ഉദ്ദേശിച്ചത്, നിക്കോദേമോസ് എന്ത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള ശിഷ്യർ, താൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, തന്റെ ഉപദേശങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ എന്താണ് ഗ്രഹിക്കേണ്ടതെന്നാണ് യേശു അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ മുമ്പും പറഞ്ഞല്ലോ, നമ്മളൊരു ഉപദേശം പഠിക്കുമ്പോൾ അതേ കുറിച്ചുള്ളതായ ഈ കാലയളവിലെ പഠിപ്പിക്കൽ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നെല്ലും പതിരും തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പതിരും കൂടെ പഠിച്ചിരിക്കണം. അതല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ പിശാചിന്റെ പ്രവൃത്തി അറിയാത്തവർ അല്ലല്ലോ. അപ്പോൾ നാം അതും കൂടെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നല്ലതേത്, അല്ലെങ്കിൽ പതിരേത്, നെല്ലേത് എന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ ആയി പഠിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാലയളവിൽ ഈ ഒരു പ്രയോഗത്തെ കുറിച്ചുള്ള പഠനങ്ങൾ, അല്ലെ ഉപദേശങ്ങൾ നാം കുറച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ആദ്യം അതിലേക്ക് കടന്നു വരാം. ഒരു കൂട്ടർ പഠിപ്പിക്കുന്നത്, ഇവിടെ യേശു വെള്ളത്തെ ഫിസിക്കൽ ആട്രിബ്യൂട്ടിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വെള്ളത്തെ പച്ചവെള്ളമായി തന്നെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പഠിപ്പിക്കൽ. എന്ന് വെച്ചാൽ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ ഉപദേശകർ, അത് കൂടുതലായിട്ടും എപ്പിസ്കോപ്പൽ കൂട്ടായ്മകളാണ് കൂടുതൽ അത് പഠിപ്പിക്കുന്നത്. അവർ പറയുന്നത് ആ വെള്ളം എന്ന് പറയുന്നത് ജ്ഞാനസ്നാനം അഥവാ മാമോദീസ അഥവാ ജലസ്നാനം എന്നതിനെ ഉദ്ദേശിക്കുന്നു. എന്ന് വെച്ചാൽ ഒരുവൻ ജലത്തിൽ മുങ്ങി, അല്ല ജലത്തിൽ തളിക്കപ്പെട്ട് അവർ വീണ്ടും ജനിച്ചിട്ട് പിന്നീട് അഭിഷേകത്തിലൂടെ, മൂറോൻ അഭിഷേകമുള്ള അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിൽ ജനിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ശിശു വെള്ളത്ത അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ശേഷം വെള്ളത്താലും ആത്മാവിനാലും ഒരിക്കൽ കൂടി ജനിക്കപ്പെട്ട് സഭയുടെ ഭാഗമാകുന്നു. ഇതാണ് ഒരു പഠിപ്പിക്കൽ. ഇത് ഏകദേശം ആദ്യ സഭയുടെ ആരംഭകാലം മുതൽക്കുള്ള ഒരു പഠിപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട പല കർമ്മങ്ങളും സഭകളിൽ കടന്നു വന്നത്. ആ ഒരു പഠിപ്പിക്കൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പഠിപ്പിക്കലാണ്. ഈ വെള്ളത്തെ അതിന്റെ ഫിസിക്കൽ ആട്രിബ്യൂട്ട് എടുത്ത് തന്നെ വളരെ വ്യത്യസ്തമായ വേറെ ഒരു പഠിപ്പിക്കലുണ്ട്. അത് കൂടുതലും പ്രൊട്ടസ്റ്റന്റ് തിയോളജിയൻസാണ് അത് കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, ഇതില് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ജഡത്താൽ ജനിച്ചത് ജഡം എന്നുള്ളതും, അതുപോലെ തന്നെ നിക്കോദേമസ് പറയുന്നു വീണ്ടും ജനിക്കുവാനായിട്ട് ഇനിയും ഒരുത്തന് അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് ജനിക്കണമോ. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് കർത്താവ് അവിടെ വെള്ളത്താൽ ജനിക്കുക എന്ന് ഉദ്ദേശിച്ചത് മാതാവിന്റെ ഗർഭപാത്രത്തിലുള്ള അംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ പ്ലാസന്റയ്ക്കകത്ത്, മറുപിള്ളയ്ക്കകത്ത് വെള്ളത്തിനകത്താണ് ശിശു കിടക്കുന്നത്. പ്ലാസന്റ പൊട്ടി ആ വെള്ളം ഒഴുകിയാണ് ശിശു ജനിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഫിസിക്കൽ ബർത്ത്, ശാരീരികമായ ജന്മത്തെയാണ് യേശു വെള്ളത്താൽ ജനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. പിന്നീട് ആ വ്യക്തി ആത്മാവിനാൽ അല്ല ഉയരത്തിൽ നിന്ന് ജനിക്കണം എന്നുള്ളതാണ് അടുത്ത രണ്ടാമത്തെ ഒരു പഠിപ്പിക്കൽ. അപ്പോൾ ഇപ്പൊ രണ്ട് പഠിപ്പിക്കൽ നിങ്ങൾ കേട്ടല്ലോ. ഇത് ഈ രണ്ട് പഠിപ്പിക്കലും വളരെ പഴകിയതാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പഠിപ്പിക്കൽ എന്ന് വെച്ചാൽ മാമോദീസ അഥവാ സ്നാനമാണ് വെള്ളത്താൽ ജനിക്കുക എന്നുള്ളത് ഏറ്റവും പുരാതനമായ ഒരു പഠിപ്പിക്കലാണ്. എപ്പിസ്കോപ്പൽ സഭകളിൽ ആ പഠിപ്പിക്കലാണ് അവർ കൂടുതൽ ഫോളോ ചെയ്തു വരുന്നത്. രണ്ടാമത് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ആവിർഭാവം ഏകദേശം 1500 AD കാലഘട്ടത്തിൽ വന്നപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ ഒരു പഠിപ്പിക്കലാണ് ഈ അംനിയോട്ടിക് ഫ്ലൂയിഡ് സിദ്ധാന്തം എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിലുള്ള വെള്ളത്തെ കുറിച്ചാണ് യേശു അവിടെ ഉദ്ദേശിച്ചത് എന്നൊരു പഠിപ്പിക്കലുണ്ട്. പിന്നെ വേറൊരു പഠിപ്പിക്കൽ പുതിയ നിയമ സഭകളിലേക്ക്, എന്നുവെച്ചാൽ ഞാൻ പുതിയ നിയമ സഭ എന്ന് പറയുന്നത് നമ്മുടെ പെന്തക്കോസ്ത് സഭകളുടെ ആവിർഭാവത്തോടുകൂടി ഒരു പഠിപ്പിക്കൽ വന്നു. കാരണം പുതിയ നിയമത്തിൽ വെള്ളം എന്ന് പറയുന്നത് വചനവുമായിട്ട് ബന്ധപ്പെട്ട പറയുന്നത്, അവൻ വചനത്തോടുകൂടിയ ജലസ്നാനത്തോട്, നമ്മൾ ആ ഭാഗത്തേക്ക് വരും, വചനത്തോടുകൂടിയ ജലസ്നാനം. അപ്പോൾ വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ വചനത്താൽ ജനിക്കുക, പിന്നെ ആത്മാവിനാൽ ജനിക്കുക, ഇങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു പഠിപ്പിക്കൽ ഇന്ന് ലോകത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ മൂന്ന് പഠിപ്പിക്കൽ കേട്ടല്ലോ. ഇവിടെ മൂന്നാമത്തെ പഠിപ്പിക്കൽ എന്ന് പറയുന്നു യേശു വെള്ളത്താൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ വചനത്താൽ, ദൈവ വചനത്താൽ ജനിക്കുക എന്നുള്ളതാണ് ശരി എന്നുള്ളൊരു പഠിപ്പിക്കലുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് ഞാൻ പറയട്ടെ, അത് പുതിയ നിയമത്തിൽ നിന്ന് ബന്ധപ്പെട്ടതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൽ നിന്നുകൊണ്ടാണ്. കാരണം യേശു ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് പഴയ നിയമത്തിൽ കാൽ ചുവട്ടി നിന്നുകൊണ്ടാണ്. നിക്കോദേമോസ് ഇത് കേട്ടത്, യേശുവിന് ചുറ്റുമുള്ള ശിഷ്യർ ഇത് കേട്ടത്, യേശുവിനെ കേട്ടവരെല്ലാം അത് കേട്ടത് പഴയ നിയമത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്. അപ്പോൾ അന്ന് പുതിയ നിയമം ഇല്ല, പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ പുതിയ നിയമത്തിലെ ഒരു വാക്യം കോട്ട് ചെയ്തിട്ട് യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് യേശു പറഞ്ഞതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അത്ര ഗുണകരമാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാനത് പറഞ്ഞ് അവിടെ നിന്ന് മാറുകയാണ്. ഒന്നാമത് പറഞ്ഞു, വെള്ളം എന്ന് പറയുന്നത് ഫിസിക്കൽ വെള്ളം, ആറ്റിലോ അല്ലെങ്കിൽ മാമോദീസ തൊട്ടിയിലോ സ്നാനം സ്വീകരിക്കുന്നത്. രണ്ടാമത് അമ്മയുടെ ഉദരത്തിലെ അംനിയോട്ടിക് ഫ്ലൂയിഡ്. മൂന്നാമത് വചനം. നാലാമത്തെ ഒരു പഠിപ്പിക്കലുണ്ട്. ആ പഠിപ്പിക്കൽ സർവസാധാരണമായി ആദ്യമ കാലം മുതൽക്കേ വചനവ്യാഖ്യാനികൾ വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമാണ്. അത് വെള്ളവും ആത്മാവും ഒന്ന് തന്നെ എന്നുള്ളൊരു പഠിപ്പിക്കലാണ്. യേശു വെള്ളമെന്ന് പറഞ്ഞതും ആത്മാവ് എന്ന് പറഞ്ഞതും, കാരണം പരിശുദ്ധാത്മാവിനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെള്ളവുമായിട്ട് വളരെ ചേർത്ത് ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നവൻ മാത്രമേ സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ആത്മാവിനാൽ അല്ല ദൈവത്താൽ വീണ്ടും ജനിക്കുക എന്ന് മാത്രമാണ് എന്ന് ഒരു പഠിപ്പിക്കലുണ്ട്. അപ്പോൾ ഈ നാല് പഠിപ്പിക്കലാണ് പ്രധാനമായിട്ട്. ഇനിയും ഉണ്ട് അനേകം, അവരവർക്ക് തോന്നിയതുപോലെ, എന്നുവെച്ചാൽ അവരവർക്ക് ഹൃദയത്തിൽ, അവരുടെ ബുദ്ധിയിൽ, അല്ലെ അവരുടെ ജ്ഞാന ബുദ്ധിയിൽ തോന്നിയതുപോലെ അനേക ദേവദാസന്മാർ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്നും തെറ്റെന്നോ ശരിയെന്നോ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ ഉള്ളിൽ ഉണ്ടായ ബോധ്യമാണ്. ഞാൻ ഈ ഭാഗം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടായ ബോധ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഈ ഭാഗം പഠിച്ചിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് പ്രാർത്ഥനയോടെ ഈ ഭാഗം പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹൃദയത്തെ സമാധാനിപ്പിക്കുവാനായിട്ട്, നമ്മുടെ ജ്ഞാനബുദ്ധിയെ സമാധാനിപ്പിക്കുവാനായിട്ട് ദൈവകൃപയാൽ നമുക്കൊരു അർത്ഥം ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് മുന്നോട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം എന്ന് പറയുന്നത് വളരെ കാതലായ അധ്യായമാണ്. ഈ അധ്യായമാണ് പുതിയ നിയമ സഭയുടെ ആധാരം തന്നെ. കാരണം നാം ഒക്കെ വീണ്ടും ജനിച്ചതുകൊണ്ടാണ് ദൈവരാജ്യം കാണുവാനും ഇന്ന് ദൈവരാജ്യത്തിലായിരിക്കുവാനും സാധിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് പത്രോസ് അപ്പോസ്തോലനും അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തോലനും വീണ്ടും ജനനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ പ്രസ്താവിക്കുമ്പോൾ അവർ ഊന്നി പറയുന്ന ഒരു കാര്യം കൂടെയാണ് ഇപ്പോൾ ഈ വീണ്ടും ജനനം. ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, വീണ്ടും ജനിക്കണമെന്ന വാക്കല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവർ ഉപയോഗിച്ചിരിക്കുന്നത് രക്ഷ എന്ന പദമാണ്. രക്ഷിക്കപ്പെടുന്നതിന് എന്ത് ചെയ്യണം? അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് നാം എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രോസസ്സിലൂടെ നാം കടക്കുമ്പോഴാണ് നാം വീണ്ടും ജനനം പ്രാപിക്കുന്നത്. ഇനിയും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് ഈ ക്ലാസ്സിൽ ഈ ഞാൻ മുമ്പേ പറഞ്ഞ 4 പഠനവും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അറിവിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാ. അറിയണം, നമുക്ക് ചുറ്റുപാടുമുള്ള പഠിപ്പിക്കലുകളും ഒക്കെ അറിയണം, അതിനുവേണ്ടി പറഞ്ഞതാ. നമുക്ക് ഇതേക്കുറിച്ച് ഇതിനൊന്ന് അപഗ്രഥിക്കാം. ഈ ഒരു 3 അധ്യായം നമുക്ക് ഒരുമിച്ച് ഒന്ന് അപഗ്രഥിക്കാം. എനിക്കറിയാം നിങ്ങൾക്ക് തിരിച്ച് സംസാരിക്കുവാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിലായിരുന്നെങ്കിൽ നമുക്ക് തിരിച്ച് സംസാരിക്കാമായിരുന്നു. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് നിങ്ങളും ചിന്തിക്കുക. ഞാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത ഇടുവാൻ മാത്രമാണ്. ആ ചിന്ത പ്രവർത്തിക്കണം. ആ ചിന്ത പ്രവർത്തിച്ചിട്ട് നിങ്ങളിത് ആഴത്തിൽ ഗ്രഹിക്കണം. സ്തോത്രം, കർത്താവ് അതിന് എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് യേശു ക്രിസ്തു എന്ത് ഉദ്ദേശിച്ച് നിക്കോദേമസിനോട് പറഞ്ഞു, അവർ എന്ത് മനസ്സിലാക്കി എന്ന് നമുക്ക് പതിയെ മനസ്സിലാക്കാൻ. അതിനുവേണ്ടി നമുക്ക് ചില വാക്യങ്ങൾ വായിക്കേണ്ടത് ആവശ്യമുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ പറയാം, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വാക്യങ്ങൾ, എനിക്ക് കർത്താവ് ഹൃദയത്തിൽ തന്ന വാക്യങ്ങൾ, ഇതെല്ലാം പഴയ നിയമത്തിൽ ആത്മാവും വെള്ളവും ഒരുമിച്ച് കാണപ്പെടുന്ന വാക്യങ്ങളാണ്. കാരണം ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, കർത്താവ് വെള്ളത്താൽ വീണ്ടും ജനിച്ചവനും ആത്മാവിനാൽ വീണ്ടും ജനിച്ചവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നല്ല പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? വെള്ളത്താലും ആത്മാവിനാലും. 3 വാക്യവും 5 വാക്യവും നമ്മൾ ചേർത്ത് പഠിക്കണം. 3 വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പുതുതായി ജനിക്കാതെ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. 5 വാക്യം എന്ന് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. ഈ വെള്ളത്താലും ആത്മാവിനാലും എന്ന ആ പ്രയോഗം പുതുതായി ജനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഒരു കാര്യത്തെ കാണിക്കുന്നതാ. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ചെറിയൊരു എക്സാമ്പിൾ, നമ്മള് മഴ പെയ്യുന്നതിനെ കുറിച്ച് നമ്മളുടെ നാട്ടിൽ പറയാറുണ്ട്, ഒരു കയ്യും കണക്കുമില്ല. അല്ലെങ്കിൽ മഴ പെയ്യുന്നതോട് നിൽക്കട്ടെ, നമ്മളൊരു വലിയ ജനക്കൂട്ടം കണ്ടു, ഒരു വലിയ ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തെ കണ്ട് നമ്മൾ എന്ത് പറയും? കയ്യും കണക്കുമില്ലാത്ത ആള് കൂടി എന്ന് പറയില്ലേ? കയ്യും കണക്കും. ഇവിടെ ഈ കണക്ക് എന്ന് പറയുന്നതിന് ജനക്കൂട്ടവുമായി ബന്ധമുണ്ട്. അത് ജനക്കൂട്ടത്തിന്റെ ഒരു കണക്കിനെ കാണിക്കുന്നതാ. പക്ഷെ കയ്യ് എന്ന് പറയുന്നത് അതിന് യാതൊരു ബന്ധവുമില്ല. ഈ നമ്മൾക്ക് കേൾക്കുമ്പോൾ കയ്യ് എന്നുള്ള പ്രയോഗത്തിന് കണക്കുമായിട്ടും ബന്ധമില്ല, ജനക്കൂട്ടവുമായിട്ടും ബന്ധമില്ല. പക്ഷേ കയ്യും കണക്കും എന്ന 2 വാക്കുകൾ ചേർന്ന് വന്നപ്പോൾ അതിന്റെ അർത്ഥം എന്തായി? എണ്ണിക്കൂടാനാവാത്ത വിധത്തിലുള്ളതായ ജനക്കൂട്ടത്തെ കണ്ടു. എന്ന് വെച്ചാൽ ഒരു സംഭവത്തെ വ്യക്തമാക്കുവാനായിട്ട് അതിന്റെ ആ ഏറ്റവും ഭയങ്കരമായ പ്രാധാന്യത്തെ കാണിക്കുവാനായിട്ട് 2 വാക്കുകളെ കൂട്ടിച്ചേർത്ത് പറയുന്ന രീതി എല്ലാ ഭാഷകളിലും ഉണ്ട്. അതിനെ നമ്മൾ ഇടിയം എന്നൊക്കെ പറയും. ഇന്ന് നാം മുമ്പേ കേട്ട 4 പഠനങ്ങളുണ്ടല്ലോ, ആ പഠനങ്ങളെല്ലാം ലാറ്റിൻ ഇംഗ്ലീഷ് വേർഷനുകൾ പഠിച്ച് ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ടായ ചിന്തകളാണ്. പക്ഷെ യേശു ഇത് പറഞ്ഞത് അരമായ ഭാഷയിലാണ്. ആ അരമായ ഭാഷയിലൊട്ട് ഇത് എഴുതപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് അരമായ ഭാഷയിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കയ്യും കണക്കുമില്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു ഇടിയമായിരിക്കാം. കാരണം പറയുന്നത് പുതുതായി ജനിക്കുന്നതിനെ കുറിച്ചാണ്, ജനിക്കുന്നതിനെ കുറിച്ചാണ്, പുതിയ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ പുതിയ ജനനത്തിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ആ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുവാനായിട്ട് കർത്താവ് ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് വെള്ളത്താലും ആത്മാവിനാലും. അത് ഒരു പ്രയോഗമാണ്, ഒരു വാക്കാണ്. അതിനെ 2 കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ അതിനെ ഒന്നായിട്ടൊന്ന് കണ്ടു നോക്കിക്കേ. അങ്ങനെ ഒന്നായിട്ട് അതിനെ കണ്ടുകൊണ്ട് പഴയ നിയമത്തിലേക്കൊന്ന് നോക്കിക്കേ. ഈ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിൽ ചുവടുറപ്പിച്ച് നിന്നുകൊണ്ട് പഴയ നിയമത്തിലേക്ക് നോക്കി. ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പഴയ നിയമം പഠിക്കുന്നത് എപ്പോഴും പുതിയ നിയമത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം. എന്നുവെച്ചാൽ യേശു ക്രിസ്തുവിന്റെ മറവിൽ നിന്നുകൊണ്ടായിരിക്കണം പഴയ നിയമത്തെ പഠിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവാണ് പഴയ നിയമത്തിന്റെ പൂർത്തീകരണകർത്താവ്. അപ്പോൾ പഴയ നിയമത്തെ പൂർത്തീകരിച്ച യേശു ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ടേ നാം പഴയ നിയമം പഠിക്കാവും. അതുകൊണ്ട് തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷം, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഉറച്ചു നിന്നുകൊണ്ട് നാം പഴയ നിയമത്തിലേക്ക് നോക്കുവാൻ പോവുകയാണ്. ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ആത്മാവും വെള്ളവും ഏകദേശം ചേർന്ന് വരുന്ന ചില ചില കാര്യങ്ങൾ. അതിൽ ഒന്ന് നമുക്കെല്ലാം ഏറ്റവും അറിയാവുന്ന ഒരു ഭാഗം പറയാം, 51-ാം സങ്കീർത്തനം 51. അതിൽ 2-ാം വാക്യവും 7-ാം വാക്യവും 10-ാം വാക്യവും ചേർത്ത് വായിക്കുമ്പോൾ 2, 7, 10 എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. അവിടെ ഒരു പ്യൂരിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്, ഒരു ശുദ്ധീകരണം. ആ ശുദ്ധീകരണത്തിൽ കഴുകണമെന്ന, അവിടെ വെള്ളം കൊണ്ടും കഴുകിയിട്ടില്ല, കഴുകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ വിവക്ഷ വെള്ളം കൊണ്ട് എന്ന ഒരു വിവക്ഷ ഉണ്ട്. അവിടെ 7-ലേക്ക് വരുമ്പോൾ ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്താൽ വിളിക്കേണ്ടതിന് എന്നെ കഴുകണമേ. അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്നതായ നമുക്കറിയാം ഈ സോപ്പ് എന്ന് നമുക്കറിയാം, അല്ല ഇംഗ്ലീഷിനെ ഹിസോപ്പ് എന്ന് പറയും. അതുകൊണ്ട് എന്നെ നന്നായി അപ്പോൾ കഴുകുന്നതിന് വെള്ളമുണ്ട്, വെള്ളം ഈ ഹിസോപ്പ് പുരട്ടിയിട്ട് വെള്ളം ഉപയോഗിച്ചാണ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ആത്മീയമാണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉദ്ദേശം ആത്മീയമാണ്, പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഭൗതികമാണ്. എന്നെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. എന്നിട്ട് 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം എന്നെ കഴുകി ശുദ്ധീകരിച്ചിട്ട് എന്ത് ചെയ്യണം, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്, എന്ന് വെച്ചാൽ എന്നെ പൂർണ്ണമായി കഴുകി എന്റെ സകല പാപത്തെയും കഴുകി എന്നെ ശുദ്ധീകരിച്ച് എന്നെ വെടിപ്പാക്കിയിട്ട് എന്റെ ഉള്ളിലായിരിക്കുവാനായിട്ട് നീ എന്ത് ചെയ്യണം, എനിക്കൊരു പുതിയ ഹൃദയത്തെ നൽകണമേ, സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. എന്നെ കഴുകി എന്നെ ശുദ്ധീകരിച്ച് എന്റെ പാപങ്ങളെയെല്ലാം നീ കഴുകിക്കളഞ്ഞ് എന്നെ നിർമ്മലനാക്കിയിട്ട് നിന്റെ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ വെച്ച് പിടിപ്പിച്ചിട്ട് നിന്റെ ആത്മാവ് ഒരു പുതിയ ആത്മാവിന് എനിക്ക് തരണം. ഇത് ആത്മീയമായി നോക്കുമ്പോൾ വെള്ളത്താലും ആത്മാവിനാലും എന്നുള്ള പ്രയോഗവുമായിട്ട് വളരെ ചേർന്ന് വരുന്ന ഒരു ഭാഗമാണെന്ന് എന്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിക്കോദേമോസിന് പഴയ നിയമം മാത്രമേ അറിയുള്ളൂ, അദ്ദേഹം പുതിയ നിയമം വായിച്ചിട്ടില്ല, പുതിയ നിയമം പഠിച്ചിട്ടില്ല. നമ്മളെ പോലെ പുതിയ നിയമത്തിൽ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് അറിയാവുന്നത് പഴയ നിയമത്തിലുള്ള തോറായിലുള്ള സങ്കീർത്തനങ്ങളിലുള്ള കെത്തൂബത്തിലുള്ള പുസ്തകങ്ങൾ മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. അത് മുഴുവൻ പഠിച്ചിട്ടുണ്ട്, അത് മുഴുവൻ ബൈഹാട്ടാണ്. ഉൽപ്പത്തി 1:1 മലാക്കി അവസാനം വരെ നിക്കോദേമോസിന് ബൈഹാട്ടാണ്. അപ്പോൾ ആത്മാവ് വെള്ളം എന്ന് യേശു പറയുമ്പോൾ നിക്കോദേമോസിന്റെ ഹൃദയ ആദ്യം അദ്ദേഹം പതറിട്ട് ചോദിക്കുകയാണ്, ഇനി എങ്ങനെ ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നിട്ട് വീണ്ടും ജനിക്കുന്നത്? അപ്പോൾ അതാണ് അദ്ദേഹം സംശയം ചോദിച്ചത്. ആ സംശയം ദൂരീകരിക്കുകയാണ് പിന്നീട് അവിടെ യേശു. പിന്നീട് നമ്മൾ മുന്നോട്ട് വായിക്കും, നമ്മൾ വായിച്ചു തീർത്തില്ല, മുന്നോട്ട് വായിക്കും. ആ ഏകദേശം 20-21-ാം വാക്യം വരെ 3-ാം അധ്യായം യേശു ആ വ്യക്തമായിട്ട് ആ ഭാഗം വിവരിച്ചു കൊടുക്കുകയാണ് നിക്കോദേമോസിന്, ആ നിക്കോദേമോസിന് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ തക്കവണ്ണം. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിലെ ഒരു പ്രയോഗമാണ്, ദൈവമേ എന്നെ നിന്റെ വെള്ളം കൊണ്ട് കഴുകി, നിന്റെ ഹിസ്സോപ്പ് എന്റെ മേൽ പുരട്ടി, എന്നെ ശുദ്ധീകരിച്ച് എന്നെ നിർമ്മലീകരിച്ച് എന്റെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ തരണമേ എന്ന് വെച്ചാൽ എന്നെ വെള്ളത്താലും ആത്മാവിനാലും ജനിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇനി നാം അടുത്ത ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. എസക്കിയൽ, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. നമുക്ക് യെഹെസ്കേലിന്റെ പുസ്തകം തുറക്കാം. എസക്കിയൽ, ഞാൻ ഈ പറയുന്നതൊക്കെ വെള്ളത്താലും ആത്മാവിനാലും എന്നുള്ള പ്രയോഗം പഴയ നിയമത്തിൽ എവിടെയൊക്കെ കാണുന്നു എന്ന് പഠിക്കുവാൻ വേണ്ടിയാണ്. 36-ാം അധ്യായം യെഹെസ്കേൽ 36, എസക്കിയൽ 36, അതിന്റെ 23-ാം വാക്യം മുതല് പതിയെ വായിച്ചു വരികയാണ്. 23-ാം വാക്യം 36:23 ഞാനത് സാവധാനം വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ഇത് യഹൂദ അല്ല ഇസ്രായേൽ ഗണത്തോട് യെഹെസ്കേൽ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം പ്രവചന ദൂതായി കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ ജാതികളുമായി ചേർന്നിട്ട് എന്ന് വെച്ചാൽ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചും വിഗ്രഹങ്ങളെ പൂജിച്ചും എന്നെ ഉപേക്ഷിച്ചിട്ട് അവരുടെ ദേവന്മാരെ പൂജിക്കുവാൻ നിങ്ങൾ പൂജിച്ചത് കൊണ്ട് നിങ്ങൾ എന്റെ നാമത്തെ അവരുടെ ഇടയിൽ അശുദ്ധമാക്കി. 23-ാം വാക്യം അതാ പറയുന്നത്, ജാതികൾ കാൺകെ ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. എന്ന് വെച്ചാൽ ജാതികൾ കണ്ട് അറിയുവാൻ വേണ്ടിയാണ് ഇസ്രായേലിനെ കർത്താവ് വിശുദ്ധീകരിക്കാൻ പോവുക. ഇസ്രായേലിനെ അവരുടെ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി അവരെ വിശുദ്ധീകരിച്ച് കൊണ്ടുവരുവാൻ പോവുകയാണ്. ജാതികളുടെ ഇടയിൽ നിന്ന് അവരെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും എന്ന് വെച്ചാൽ ഇസ്രായേലിലേക്ക് അവരെ വരുത്തും. അവരിപ്പോൾ പ്രവാസത്തിലാണ്. അവർ ആ പ്രവാസ ദേശത്തുണ്ടായിരുന്ന ജാതികളുമായി ചേർന്നു. അവർ യഹോവയെ മറന്നു. അവർ അവരുടെ അപ്പനെ അവർ മറന്നു. മറന്നിട്ട് ജാതീയ ദേവന്മാർക്ക് മക്കളായി തീർന്നിരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കാര്യം ചർച്ച ചെയ്തു. ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ സന്തതികളും എന്ന് അത് നിങ്ങൾ തിരികെ പോയിട്ട് ആ വീഡിയോ ഒന്നുകൂടെ കാണുക. അപ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് മനുഷ്യർ പിശാചിന്റെ സന്തതികളായി മറന്നത് എന്ന് നമ്മൾ അവിടെ പ്രത്യേകം പഠിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഇപ്പോൾ ഇസ്രായേൽ ഗോത്രത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ പാപമലിനമാണ്. ഒരു ഗട്ടറിൽ വീണുപോയ ഒരാളെ നമ്മൾ പൊക്കിയെടുത്താൽ, നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയിരിക്കും ആ വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ, അതേ അവസ്ഥയാണ് ആത്മീകമായി ഇപ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ. അവരിൽ നിന്ന് ദൈവതേജസ് നഷ്ടപ്പെട്ടു, അവർ നഷ്ടപ്പെടുത്തിയത്. എന്നിട്ട് അവർ ജാതീയ വിഗ്രഹങ്ങളെ സേവിച്ച് അവരുടെ ആത്മീയമായ അവർ പൂർണ്ണമായ മലിനമായ അവസ്ഥയിലാണ്. ഇപ്പോൾ അവർ ജഡിക അവസ്ഥയിലാണ്. ഇപ്പോൾ അവർ തങ്ങളുടെ അമ്മയിൽ നിന്ന് ജനിച്ച ആ അവസ്ഥയിലാണ്. ആ ഒരു 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 പിക്ചർ, ഒരു ചിത്രം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത് വായിക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് 23 വാക്യം മുതൽ വായിപ്പിക്കുന്നത്. നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഒന്ന് ഓർത്തു നോക്കൂ, ഇവിടെ നിർമ്മല ജലം എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ മുഴുവൻ കൂട്ടിയിട്ട് സ്വർഗത്തിൽ നിന്ന് അവരുടെ മേൽ വെള്ളം തളിക്കുമെന്ന്. അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. ഇതൊരു ആത്മീയമായ ഒരു പ്രവചന ഭാഷയാണ്. ഈ പ്രവചന ഭാഷയിൽ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും ശുദ്ധമായ ജലം തളിക്കുമെന്ന്. അത് ദൈവത്തിന്റെ വചനമായിരിക്കാം, ദൈവത്തിന്റെ ആത്മാവായിരിക്കാം. കാരണം ഈ രണ്ട് കാര്യങ്ങളാലാണ് നാം തളിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ആത്മശക്തിയാൽ, ദൈവത്തിന്റെ വചനത്താൽ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറയുന്ന കാര്യമാണിത്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഇവിടെ പറയുന്ന ശുദ്ധീകരണമാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചല്ലോ, ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഈ ശുദ്ധീകരണമാണ്. കാരണം ദാവീദ് ഘോരമായ ഒരു പാപത്തിൽ അങ്ങ് വിടുപോയി. അതിന്റെ സാഹചര്യം നിങ്ങൾക്കറിയാം. ആ പാപത്തിൽ വീണ് തന്റെ പാപത്തെ കുറിച്ച് നാഥാൻ പ്രവാചകൻ വ്യക്തമായിട്ട് വന്ന് ദൂത് പറഞ്ഞ് തന്റെ ഹൃദയത്തെ ഉണർത്തിയപ്പോഴാണ് താൻ ഏത് വിധത്തിലുള്ള ചപ്പു കൂനയ്ക്കകത്താണ് മുങ്ങിയിരിക്കുന്നത്, ഏത് ഗട്ടറിലാണ് താൻ മുങ്ങിയിരിക്കുന്നത് എന്ന് തനിക്ക് ബോധ്യമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് തന്റെ ശുദ്ധീകരണത്തിനായിട്ട് ദാവീദ് അവിടെ പ്രാർത്ഥിച്ചിട്ട് ഒരു പുതിയ ആത്മാവിനെ ഉള്ളിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പോൾ ഈ കഴുകുന്നത്, ഈ തളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിർമ്മലീകരിക്കാൻ വേണ്ടിയാ. അവരുടെ അപ്പോഴത്തെ പാപാവസ്ഥയിൽ നിന്ന്, ആ ജഡികമായ അവസ്ഥയിൽ നിന്ന് അവരെ നിർമ്മലീകരിച്ച്, ശുദ്ധീകരിച്ച്, സാങ്ക്ടിഫൈ ചെയ്ത്, അവരെ പ്യൂരിഫൈ ചെയ്ത്, അവരെ കർത്താവിന് കൊള്ളാവുന്ന നല്ല മക്കൾ ആക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുവാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഇപ്പോൾ സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം അത് നിങ്ങളെ വായിപ്പിച്ചത്. അപ്പോൾ ഇത് ഈ കാര്യം തന്നെയാണ്, കർത്താവ് കൊടുത്തിരിക്കുന്ന ഈ വാഗ്ദത്തം തന്നെയാണ് ദാവീദ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രാർത്ഥിക്കുന്നത്, എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, എന്റെ ഉള്ളിൽ നിന്റെ ആത്മാവിനെ പുതുക്കണമേ. സ്തോത്രം. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇതൊരു ഒരു വീണ്ടും ജനിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഇസ്രായേലിലെ ഓരോ വ്യക്തിയെയും അവരുടെ ആ മൃതാവസ്ഥയിൽ നിന്ന്, പാപത്താൽ മരണപ്പെട്ട അവസ്ഥയിൽ നിന്ന്, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ പുതുക്കുകയാണ്, അവർക്കൊരു പുതിയ ജന്മം കൊടുക്കുകയാണ്. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. സ്തോത്രം. ഈ ഭാഗത്തെ നാം ആത്മീയമായി കണ്ടു കഴിയുമ്പോൾ, നാം ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ക്ഷാമമുണ്ടോ? നമുക്ക് വിശപ്പുണ്ടോ? നമുക്ക് ദാഹമുണ്ടോ? നമ്മളെ സകല സമ്പന്നത കൊണ്ടും കർത്താവിന്റെ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും അവന്റെ സകല ധാന്യം കൊണ്ടും അവന്റെ സകല വീഞ്ഞു കൊണ്ടും നിറയ്ക്കുന്ന അവസ്ഥ. അതാണ് പറയുന്നത്, വീണ്ടും ജനിക്കാതെ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. ആത്മാവിനാലും ജലത്താലും ജനിക്കാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഈ വായിച്ച രണ്ട് ഭാഗത്തു നിന്നും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് നിങ്ങൾ ദൈവത്താൽ കഴുകൽ പ്രാപിച്ച് നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെട്ട് നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് തരുന്നതായ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കിയിട്ട് നിങ്ങൾ ആത്മാവിൽ ഒരു പുതിയ സൃഷ്ടിയാകാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനോ ദൈവരാജ്യം കാണുവാനോ കഴിയില്ല. നമുക്കിനി കുറച്ചുകൂടെ ഇതൊന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട്, ഇനിയും നിക്കോദേമോസ് ഈ വെള്ളം എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെ നിക്കോദേമോസിന്റെ ഉള്ളിലൂടെ വന്ന് കാണണം. തീർച്ചയായിട്ടും താനൊരു പരീശനാണ്, യഹൂദനാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളം കൊണ്ടുള്ള ഒരു കഴുകലും ഒരു ശുദ്ധീകരണവും അതിന്റെ വാച്യമായ അർത്ഥത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ വന്ന് കാണണം. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. സംഖ്യാപുസ്തകം എടുത്താട്ടെ, നമ്പേഴ്സ് സംഖ്യാപുസ്തകത്തിന്റെ ചാപ്റ്റർ 19 19 അധ്യായം എടുത്തേ. എന്ന് വെച്ചാൽ പഴയ നിയമ പ്രമാണത്തില് ഈ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണവും വെള്ളം തളിക്കുന്നതിനെയും വെള്ളം കൊണ്ട് കഴുകുന്നത് കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന് വിശദമാക്കുന്നതിനെയും കുറിച്ച് പ്രസ്താവിക്കുന്നതായ ഒരു പഴയ നിയമ പ്രമാണമാണ്. സംഖ്യാപുസ്തകം 19 അധ്യായം അതിന്റെ 14 മുതൽ ഞാൻ വായിക്കുകയാണ്. ഫ്രം 14 ഓൺവേർഡ്സ്. ശ്രദ്ധിച്ച് കേട്ടാട്ടെ, നിങ്ങൾ വായിച്ചാട്ടെ കൂടെ, നിങ്ങൾ ഇംഗ്ലീഷിൽ കൂടെ വായിക്കാം. കൂടാരത്തിൽ വെച്ച് ഒരുത്തൻ മരിച്ചാലുള്ള ന്യായ പ്രമാണം ആവിത്, ആ കൂടാരത്തിൽ കടക്കുന്ന ഏവനും കൂടാരത്തിൽ ഇരിക്കുന്ന ഏവനും 7 ദിവസം അശുദ്ധനായിരിക്കണം. അപ്പോൾ ഒരു മരണം സംഭവിക്കുന്നത് കൊണ്ട്, ഒരാളുടെ ഭവനത്തില് മരണം സംഭവിക്കുന്നത് കൊണ്ട് ആ ഭവനത്തിലുള്ളവരെല്ലാം ആ ഭവനത്തിലുള്ള വസ്തുവകകൾ എല്ലാം അശുദ്ധമാക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രമാണമാണ് ഈ 19 അധ്യായത്തിലൂടെ നാം കാണുന്നത്. മൂടിക്കെട്ടാതെ തുറന്നിരിക്കുന്ന പാത്രമെല്ലാം അശുദ്ധമാകും. ഓർത്തു നോക്കിയ മനുഷ്യൻ മാത്രമല്ല, ആ ഭവനത്തിൽ അപ്പോഴുള്ള പാത്രങ്ങളും അശുദ്ധമാണ്. വെളിയിൽ വെച്ച് വാളാൽ കൊല്ലപ്പെട്ട ഒരുത്തനെയോ മരിച്ചുപോയ ഒരുത്തനെയോ മനുഷ്യന്റെ അസ്ഥിയെയോ ഒരു ശവക്കുഴിയെയോ തൊടുന്നവൻ എല്ലാം 7 ദിവസം അശുദ്ധനായിരിക്കണം. എന്ന് വെച്ചാൽ മരണവുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ട എല്ലാവരും 7 ദിവസത്തേക്ക് അശുദ്ധരായിരിക്കും. അവർക്ക് ദൈവ സന്നിധിയിൽ വരുവാൻ സാധിക്കുകയില്ല. എന്ന് വെച്ചാൽ അവർക്ക് വിശുദ്ധ മന്ദിരത്തിലേക്കോ അല്ലെങ്കിൽ കൂടാരത്തിനടുത്തേക്കോ ഒന്നും വരുവാൻ കഴിയുകയില്ല. അവർ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കണം, അവർ പാളയത്തിന് പുറത്തു നിൽക്കണം, അവർ അശുദ്ധമാണ്. അവർക്ക് ഞാൻ ദൈവരാജ്യം ഇതോടെ ബന്ധപ്പെടുത്തി എന്ന് പറയുകയാണ്, അവർക്ക് ദൈവരാജ്യത്തിൽ അപ്പോൾ വരുവാൻ കഴിയുകയില്ല. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള പ്രമാണമാണ് ഇനി പറയുവാൻ പോകുന്നത്. അശുദ്ധനായി തീരുന്നവരു വേണ്ടി പാപയാഗം ചുട്ട ഭസ്മമെടുത്ത്, അപ്പോൾ പാപയാഗത്തിൽ അറുക്കപ്പെട്ട് ഹോമിക്കപ്പെട്ട മൃഗത്തിന്റെ ഭസ്മമെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഉറവ് വെള്ളം ഒഴിക്കണം. എന്ന് വെച്ചാൽ ഉറവ് വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് വാട്ടർ അല്ലെങ്കിൽ അരുവിയിലെ ജലം ഒഴിക്കണം. അരുവിലെ ജലത്തിന്റെ പ്രത്യേകത ഉള്ളത് അത് മറ്റു മനുഷ്യരാലോ മറ്റു മൃഗങ്ങളാലോ ഒന്നും അശുദ്ധമാക്കപ്പെട്ടതല്ല. അരുവിയിൽ നിന്ന് ഉറവിയിൽ നിന്ന് വരുന്ന ജലം ഏറ്റവും നിർമ്മലമാണ്. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ ഈസോപ്പ്, ഇവിടെയും ആ ഈസോപ്പ് വന്നത് കണ്ടോ, ഈസോപ്പിന്റെ തണ്ട് ചതച്ച് ആണ് വെള്ളത്തിൽ മുക്കണം തളിക്കുന്നത്. ഈസോപ്പ് എടുത്ത് വെള്ളത്തിൽ മുക്കി കൂടാരത്തെയും സകല പാത്രങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും അസ്ഥിയെയോ കൊല്ലപ്പെട്ട ഒരുത്തനെയോ മരിച്ചുപോയ ഒരുത്തനെയോ ഒരു ശവക്കുഴിയെയോ തൊട്ടവനെയും തളിക്കണം. എന്ത് ചെയ്യണം? ഈ ഹോമ മൃഗത്തിന്റെ ഹോമം ചെയ്യപ്പെട്ട പാപയാഗമായി ഹോമിക്കപ്പെട്ട ബലിയർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ ഭസ്മം ശുദ്ധിയുള്ള ഒരു പാത്രത്തിലെടുത്ത് അതിൽ ശുദ്ധമായ നിർമ്മലമായ ജലം ഒഴിച്ച് കലക്കിയിട്ട് അത് ഹിസ്സോപ്പ് കൊണ്ട് ഹിസ്സോപ്പ് അതിൽ മുക്കിയിട്ട് ഇതിനെല്ലാം തളിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇത് ന്യായപ്രമാണമാണ്, ഇത് കർത്താവിന്റെ പ്രമാണമാണ്, ഇത് ഭൗതികമായ പ്രവൃത്തിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് നമ്മൾ രണ്ട് വശവും നോക്കുകയാണ്. കർത്താവ് പറഞ്ഞതിന്റെ രണ്ട് വശവും നമ്മൾ നോക്കുകയാണ്. ഒന്ന് അതിന്റെ ആത്മീകമായ വശം, രണ്ട് അതിന്റെ ഭൗതികമായ വശം അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ ആസ്പെക്ട് നമ്മൾ നോക്കുകയാണ്. ഏതൊരു വാക്യവും, പുതിയ നിയമത്തിലെ ഏതൊരു വാക്യവും നാം അതിന്റെ രണ്ട് ആസ്പെക്ട് നോക്കി മാത്രമേ അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കാവൂ. ശുദ്ധിയുള്ളവൻ ആ അശുദ്ധനായി തീർന്നവനെ മൂന്നാം ദിവസവും ഏഴാം ദിവസവും തളിക്കണം. ഏഴാം ദിവസം അവൻ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം അലക്കി വെള്ളത്തിൽ തന്നെത്താൻ കഴുകണം. സന്ധ്യയ്ക്ക് അവൻ ശുദ്ധി ഉള്ളവൻ ആകും. അപ്പോൾ ഏഴാം ദിവസം സന്ധ്യയ്ക്ക് ഈ മൂന്നാം ദിവസവും ഏഴാം ദിവസവും അവൻ ഈ ജലത്താൽ, ഈ നിർമ്മല ജലത്താൽ ഹിസോപ്പ് കൊണ്ട് തളിക്കപ്പെടണം. എന്നിട്ട് ഏഴാം ദിവസം സന്ധ്യയ്ക്ക് അവൻ വെള്ളത്തിൽ മുങ്ങി കുളിച്ച് തന്റെ വസ്ത്രത്തെ അലക്കി പുറത്തു വരുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായി തീരും. ഞാൻ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സില് യഹൂദന്മാരുടെ കഴുകലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ തിരികെ പോയിട്ട് ആ രണ്ടാം ഭാഗം നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുക അല്ലെ ഫേസ്ബുക്ക് വീഡിയോ കാണുക, അതിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. യഹൂദന്മാരുടെ കഴുകലിനെ കുറിച്ച് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വാക്യവുമായിട്ട് മൂന്നിന്റെ മൂന്ന് അഞ്ച് വാക്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ഈ ഭാഗം പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതിലുള്ള ഒരു ഭൗതികമായ അർത്ഥം നിക്കോദേമോസ് മനസ്സിലാക്കുവാൻ ഇടയുള്ളത്, അല്ലെങ്കിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കുവാൻ ഇടയുള്ളത്, അശുദ്ധമാക്കപ്പെട്ട ഒരുത്തന് ശുദ്ധീകരണം കൂടാതെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അർത്ഥാത് ഈ ലോകത്തിന്റെ പാപത്തിൽ മുഴുകി അശുദ്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ നടന്നു കയറി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നർത്ഥം. അവരെന്ത് ചെയ്യണം? നിർമ്മല ജലം കൊണ്ട് തളിക്കപ്പെട്ട്, നിർമ്മല ജലത്തിൽ മുങ്ങി കഴുകപ്പെട്ട് അവൻ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം ദൈവസന്നിധിയിൽ വരുവാൻ. അതുകൊണ്ട് വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം പ്രാപിക്കുക എന്നതാണ് അതിന്റെ വാച്യമായ അർത്ഥം. അപ്പോൾ ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന പഴയ നിയമസ്ഥർ മനസ്സിലാക്കുന്നത് തന്റെ പാപങ്ങളെ കുറിച്ച് മാനസാന്തരപ്പെട്ട്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തന്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി മാത്രമേ വീണ്ടും ജനനത്തെ കുറിച്ച് കർത്താവ് സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കർത്താവ് ശുദ്ധീകരണം, യഹൂദന്റെ ശുദ്ധീകരണത്തെ അതിന്റെ ആത്മീയ തലത്തിലേക്ക് കൊണ്ടുവന്ന്, നിങ്ങളുടെ പാപത്താൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അന്ന് പാപത്തെ ഏറ്റുപറയണം, ഇന്നും അത് തന്നെ. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്ന വ്യക്തി പാപത്തെ ഏറ്റു പറഞ്ഞിരിക്കണം. അന്ന് ഒരു പക്ഷേ പുരോഹിതന്മാരുടെ മുമ്പ് ചെന്ന് ഏറ്റു പറഞ്ഞ് പറയേണ്ടി വന്നിരിക്കാം, പക്ഷെ ഇന്ന് പുരോഹിതന്മാരുടെ മുമ്പേ അല്ല പറയേണ്ടത്, നാമും നമ്മുടെ മഹാപുരോഹിതനും. നമ്മുടെ മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു പാപം ചെയ്തു പോയാൽ, അല്ലെ ഒരു പാപ അല്ലെ പാപിയായി ജീവിക്കുന്ന ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനോട്, മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനോട്, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് ആത്മാവിനുള്ള കഴുകൽ പ്രാപിച്ച് കർത്താവിന്റെ കൃപയാലുള്ള രക്ഷാകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അല്ലാതെ ഒരു വഴിപ്പോക്കനായ, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഈ ലോകത്തിന്റെ ചേറ്റിൽ കിടന്ന് കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, 2000 വർഷം ട്രഡിഷൻ പറയുന്ന, 2000 വർഷത്തെ ചരിത്രം പറയുന്ന ഒരു സഭയിലെ ഏറ്റവും ഉന്നതനായ വ്യക്തി ആയിക്കൊള്ളട്ടെ, മാനസാന്തരപ്പെട്ട് തന്റെ പാപ ജീവിതം ഉപേക്ഷിച്ച് കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാതെ പരിശുദ്ധാത്മാവിലുള്ള പുതുജനനം പ്രാപിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പള്ളിയിൽ കയറാം, മദ്ബഹായിൽ കയറാം, പ്രാർത്ഥനാ ഹാളിൽ കയറാം, കുരിശിൻതൊട്ടിയിൽ പോയി പ്രാർത്ഥിക്കാം, പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പ്രവേശിക്കുന്നത് പോയിട്ട് ദൈവരാജ്യം കാണുവാൻ പോലും കഴിയില്ല. ഇതാണ് വ്യക്തമായിട്ട് യേശു നിക്കോദേമസിനോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്നാം അധ്യായം പുതിയ നിയമസഭയെ സംബന്ധിച്ച്, ഒരു മനുഷ്യന്റെ രക്ഷയെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും കാതലായ അധ്യായമാണ്. ഇനിയും നാം ഇപ്പം ഏകദേശം എന്റെ ചിന്ത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന് കർത്താവ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പാപ അവസ്ഥയെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവത്താലുള്ള കഴുകൽ പ്രാപിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തെ കാണുവാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. നമുക്കിനിയും ഇത് ഈ കാര്യങ്ങൾ തന്നെ പുതിയ നിയമത്തിലേക്ക് വരാം. ഈ വെള്ളവും ആത്മാവും എന്നുള്ള പ്രയോഗം പുതിയ നിയമത്തിൽ എവിടെയൊക്കെ അത് കാണപ്പെടുന്നു എന്ന് വെച്ചാൽ, പുതിയ നിയമം എഴുതിയത് ആരാണ്? പഴയ നിയമത്തിൽ ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ അവർ എഴുതുമ്പോൾ അവർ കാര്യങ്ങൾ നമ്മേക്കാൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് അവർക്ക് അത് ഗ്രഹിപ്പിച്ചു കൊടുത്തിട്ട് പരിശുദ്ധാത്മാവാണ് ഇവരിലൂടെ ഇത് ഇവരുടെ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് പുതിയ നിയമത്തിൽ എന്ന് പറയുന്നു, നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ക്ലാസ്സിന് വിരാമമിടാം. ഇതിലുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. വാട്സാപ്പിലൂടെയും എന്റെ ഇമെയിലിലൂടെയും ഫേസ്ബുക്കിലൂടെയും അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ എന്റെ ഫോൺ നമ്പറുണ്ട്, എന്നെ ഏത് സമയത്തും വിളിക്കാം, ഏത് സമയത്തും വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. എന്ത് സംശയമാണെങ്കിലും നമ്മൾക്ക് ഒരുമിച്ച്, ഞാൻ ഒരു പണ്ഡിതനായിട്ട് പറഞ്ഞു തരികയല്ല, നമ്മൾക്ക് ഒരുമിച്ച്, നമ്മളുടെ കൂടെ ഇപ്പോൾ പ്രത്യേക ഞാൻ ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്തുന്ന വളരെ ശ്രേഷ്ഠനായ പാസ്റ്റർ പി വി ചാക്കോ നമ്മുടെ ഒപ്പം ഉണ്ട്, ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ, കർത്താവിന് വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ 20-ാം തീയതി ശനിയാഴ്ച ഈ വിഷയങ്ങളെല്ലാം ആസ്പദമാക്കി പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് ഇങ്ങോട്ട് സമ്മതിച്ചിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാം ആ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ അധികം പഠിച്ച് തറോ ആയ തിറം വന്ന ഒരു ദേവദാസൻ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു, എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. അപ്പോൾ സംശയങ്ങൾ ചോദിക്കണം. നിക്കോദേമോസ് ചോദിച്ചതുപോലെ യാതൊരു നാണവുമില്ലാതെ ഒരു ശങ്കയും കൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണം. ഞാൻ അങ്ങനെ സംശയങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഇത് പറയുവാൻ എനിക്ക് കഴിയുന്നത്. ഒരു സംശയം നിങ്ങൾക്കുണ്ടായാൽ അതിന്റെ വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുന്നത് വരെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് സഹായിക്കും, കർത്താവ് സഹായിക്കും, വ്യക്തമായിട്ട് സഹായിക്കും. അതുകൊണ്ട് എന്ത് സംശയം ചോദിക്കുക, ഞങ്ങളെല്ലാവുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ ബാധ്യസ്ഥനാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങളിലൂടെ എടുത്തിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ചതിൽ വിട്ടുപോയ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇതുമായിട്ട് ബന്ധമില്ല എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ചിന്തിക്കുവാണ്ട് മാത്രം, പഴയ നിയമത്തില് ആത്മാവും വെള്ളവും എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവും വെള്ളവും ഒരുമിച്ച് ചേർന്ന് വരുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാനൊരു ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടു തരികയാണ്. മറ്റൊന്നുമല്ല ഉൽപ്പത്തി 1:1-2-3 ആ ഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു, ഭൂമി പാഴായും ശൂന്യമായും വരുന്നു. എന്നുവെച്ചാൽ കർത്താവ് ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അത് പാഴായ ശൂന്യമായതൊന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ നാം പാപത്തിൽ കിടക്കുന്ന അവസ്ഥ ഓർത്ത് നോക്കിയേ, നമുക്ക് ഒരു ഫലഭൂഷ്ടം തരാൻ കഴിയില്ല, കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാനും കഴിയില്ല, നമ്മൾ പാഴും ശൂന്യവുമാണ്. ആ ഒരു അവസ്ഥയാണ് നമ്മൾ പാപത്തിലെ കർത്താവിന്റെ കൃപയിൽ നിന്ന് നാം ഓടി ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് വീണു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ് നാം പാഴും ശൂന്യവും, കർത്താവിനെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആഴം എന്ന് പറയുമ്പോൾ വെള്ളം, അവിടെ വെള്ളമാണ്, വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ് ഭൂമി. ഭൂമി ഇപ്പോൾ വെള്ളത്തിന്റെ ആഴത്തിലാണ്, അവിടെ ഇരുളാണ്, കാരണം കർത്താവ് വെളിച്ചം സൃഷ്ടിച്ചിട്ടില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു, വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇന്ന് ചിന്തിച്ച ഒരു ഭാഗമായത്, ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചപ്പോൾ വന്ന ഒരു ചിന്ത മാത്രം ഞാൻ പറയുകയാണ്. ഇതാണെന്ന് ഞാൻ പറയുന്നില്ല, ഇതിനെ വ്യാഖ്യാനിക്കുന്നതല്ല, ദയവ് ഇതങ്ങനെ വിചാരിക്കരുത്. ഞാൻ യോഹന്നാന്റെ 3:3-5 വ്യാഖ്യാനിക്കുന്നതല്ല ഈ ഭാഗം, എന്റെ ഉള്ളിൽ വന്ന ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. കാരണം പരിശുദ്ധാത്മാവും വെള്ളവും ചേർന്ന് വരുന്ന ഒരു പഴയ നിയമ ഭാഗം എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് വെച്ചാൽ ഈ ഭൂമിക്ക് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് കർത്താവ് വെളിച്ചത്തെ സൃഷ്ടിക്കുന്നു, താഴേക്ക് വരുമ്പോൾ ആ വെള്ളത്തെ കർത്താവ് വേർതിരിക്കുന്നു, മുകളിലുള്ള വെള്ളമായിട്ടും താഴെയുള്ള വെള്ളമായിട്ടും. എന്നിട്ട് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. എന്ന് വെച്ചാൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന, അന്ധകാരത്തിൽ മുങ്ങിക്കിടന്ന ഭൂമിയെ കർത്താവ് വലിച്ചെടുത്തിട്ട് എന്താണ് അവിടെ കര പ്രത്യക്ഷപ്പെടുകയാണ്. ഭൂമിയെ, വെള്ളത്തെ എല്ലാം മാറ്റി, എന്നിട്ട് അവിടെ കര പ്രത്യക്ഷപ്പെടുക. ഓർത്തു നോക്കുക, നിങ്ങളുടെ ചിന്ത പോകരുത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹിസ് ബ്രൂഡിങ്, അടയിരിക്കുക എന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. ആ ഭൂമിയെ അന്ധകാരത്തിൽ നിന്ന്, വെള്ളത്തിന്റെ ആഴിയിൽ നിന്ന് ഉയർത്തിയെടുത്തിട്ട് വെള്ളത്തെയൊക്കെ അങ്ങോട്ട് മാറ്റി കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. 10-ാം വാക്യം വായിക്കട്ടെ, ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന്, വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു, അതിനൊരു പേര് കൊടുക്കുന്നു, ഒരു നാമം, ഒരു പേര്, ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നു, ഭൂമി എന്ന ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നു. എന്നിട്ട് 11-ാം വാക്യം പറയുന്നു, ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇവിടുന്ന് ചിന്തിച്ചു നോക്കുക, വെള്ളത്തിനടിയിൽ ആഴത്തിൽ ഇരുട്ടിൽ പാഴും ശൂന്യമായി കിടന്നപ്പോൾ കർത്താവ് പറഞ്ഞില്ല വിത്തും ധാന്യവും പുല്ലും സസ്യം മുളച്ചു വരട്ടെ എന്ന്. കർത്താവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ആ വെള്ളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, വെള്ളത്തെ വകഞ്ഞു മാറ്റി കര ഉണങ്ങിയ നിലത്തെ കർത്താവ് ഒരുക്കി. എന്നിട്ടാണ് പറയുന്നത് നിന്നിൽ നിന്ന് ഫലം പുറപ്പെട്ടു വരട്ടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു, ഞാൻ പാപത്തില് ഉലഞ്ഞ് ആഴത്തിൽ പാപമാകുന്ന പാപത്തിന്റെ ആഴത്തില് അന്ധകാരത്തിൽ ഞാൻ കിടന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്റെ മേൽ പ്രവർത്തിച്ചത് കാരണം മാത്രം ഞാൻ അന്ധകാരത്തിൽ നിന്ന് കർത്താവിന്റെ കൃപയാൽ ഉയർത്തപ്പെട്ട് ഞാൻ ഒരു ഫലവും പുറപ്പെടുവിക്കാൻ കഴിയാത്ത ശൂന്യമായ അവസ്ഥയിൽ നിന്ന് കർത്താവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഉയർത്തപ്പെട്ട് എനിക്കൊരു പുതിയ പേര് നൽകി, എനിക്കൊരു പുതിയ നാമം നൽകി. കർത്താവ് വീണ്ടും ജനിച്ചവൻ എന്നുള്ള ഒരു നാമം, വീണ്ടും ജനിച്ചവനായ അൻസൻ, ബോൺ അഗൈൻ അൻസൻ എന്നുള്ള ഒരു നാമം നൽകിയ നിമിഷം മുതൽ കർത്താവ് പറഞ്ഞു ഇവനിൽ ഇനിയും ഫലമുണ്ടാകട്ടെ. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ഫലമുണ്ടാക്കുന്നവനായിട്ട് എന്നെ കർത്താവ് തീർത്തുവെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ പാപപങ്കിലമായ ലോകത്തിന്റെ അന്ധകാരത്തിൽ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഒരുവനെ ആ അന്ധകാരത്തിൽ നിന്ന് പൊക്കിയെടുത്ത് കർത്താവ് അവനെ കഴുകി വെടിപ്പാക്കി അവനെ ഫലം പുറപ്പെടുവിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധത്തിൽ ആക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനാണ് പറയുന്നത് വീണ്ടും ജനിക്കുക എന്ന്. ബി ബോൺ അഗെയിൻ. അല്ലാതെ നമ്മളറിയാം ബാംഗ്ലൂരിലൊക്കെ ഒരു കൂട്ടായ്മയുണ്ട് ബോൺ അഗെയിൻ കൂട്ടം എന്ന് പറഞ്ഞാൽ. അവർ പറയുന്ന ഒരു വലിയ ക്രൂസേഡ് നടത്തി, വലിയ യോഗം നടത്തി, അതില് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന കൈപൊക്ക എന്ന് പറയാൻ കൈപൊക്കിച്ചു. അങ്ങനെ 10,000 പേര് കൈപൊക്കി, അവരെ കൊണ്ട് ഒരു വാക്യം ഏറ്റു പറയിച്ചു, ഞാൻ കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ അവന്റെ മരണത്തിലും ഉദ്ധാനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈപൊക്കി, എന്നിട്ട് നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പരിപാടി അല്ല വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു ഒരു വലിയ വിശുദ്ധമായ ഒരു അവസ്ഥ, ഒരു പ്രോസസ്. അതൊരു അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഒരു പ്രസംഗകൻ മൈക്കിലൂടെ ഒച്ച വെച്ച് അലച്ച് കുറച്ചു പേരുടെ വൈകാരിക മർമ്മങ്ങളെ ഇളക്കിയിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ഒരു പ്രോസസ് അല്ല, ഒരു ഒരു പ്രവർത്തനമല്ല വീണ്ടും ജനനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയാണത്. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ മേൽ ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ് വീണ്ടും ജനിപ്പിക്കുക. ബോൺ ഫ്രം എബോവ് അനോഥേൻ എന്ന് പറയും, മുകളിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്ന്, ഉയർത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വേഗം പുതിയ നിയമ ആ വാക്യങ്ങളിലേക്ക് കടന്നിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാമത് എടുത്താട്ടെ തീത്തോസ്, ടൈറ്റസ് 3 എടുത്താട്ടെ. ടൈറ്റസ് 3:1 ഇംഗ്ലീഷിൽ നോക്കുക, മലയാളത്തിൽ അത് 5-7 വരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കാം, മിക്കവാറും 6 അല്ലെ 4 ഞാൻ 4 വായിക്കുന്നു. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളല്ല തന്റെ കരുണപ്രകാരമത്രെ രക്ഷിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത് കർത്താവിന്റെ രക്ഷാകര കർമ്മത്തെ കുറിച്ചാണ്, നമ്മെ രക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്, നമ്മുടെ അവന്റെ കൃപയാൽ നമ്മുടെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ട് നാം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ മേലുള്ള പാപത്തിന്റെ ശിക്ഷയെ ഒഴിവാക്കപ്പെട്ടിട്ട് നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായിരിക്കേണ്ടതിന്, എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോടുകൂടെ നിത്യമായി വാഴേണ്ടതിന്, അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും വീണ്ടും ജനിക്കുന്ന സ്നാനം കൊണ്ടും. ഈ സ്നാനം ദൈവം വിചാരിക്കരുത്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ മുങ്ങുന്ന സ്നാനം എന്നാരും വിചാരിക്കരുത്. ഇവിടെ ആ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കഴുകൽ പ്രക്രിയയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മളെ കഴുകി, നമ്മളെ നീതീകരിച്ച്, വെടിപ്പാക്കി, ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ. ഇവിടെ സ്നാനം അഥവാ ഒരു കഴുകൽ കണ്ടു, പരിശുദ്ധാത്മാവിന്റെ നവീകരണം കണ്ടു, ഒരു പുതുക്കൽ കണ്ടു, ഇല്ലേ? അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. നമ്മെ ദൈവം തന്റെ കൃപയാൽ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിപ്പിച്ചു. നമ്മെ ശുദ്ധീകരിച്ച് നമ്മളെ കഴുകി പിടിപ്പാക്കി അവന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മെ പുതുക്കി നമ്മെ നവീകരിച്ചു. ഇനി നമുക്ക് വേഗത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന FSC ലേഖനത്തിലെ 5-ാം അധ്യായത്തിലേക്ക് പോകാം. ദേവിയത് ഇതിൽ പങ്കെടുക്കുന്നവര് പിന്നീട് ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് കേൾക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. അത് വീണ്ടും വീണ്ടും നമ്മൾ കേട്ടെങ്കിലേ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. 5-ാം അധ്യായം 25-27 25 to 27 ഞാൻ വായിക്കുകയാണ്. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. ചിലർ അതിങ്ങനെ വായിക്കും, വചനമാകുന്ന ജലസ്നാനത്താൽ. അങ്ങനെയല്ല, ഒന്നുകൂടെ വായിക്കുക, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. വ്യക്തമായല്ലോ, വചനമാകുന്ന ജലസ്നാനത്താൽ എന്നുള്ള പ്രയോഗം വേറെ, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ എന്നുള്ള പ്രയോഗം വേറെ. ഇവിടെ സത്യവേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ എന്ന. നിങ്ങളുടെ ഇംഗ്ലീഷ് വേർഷനുകളിൽ നിങ്ങൾക്കത് ശ്രദ്ധിക്കാം. അതേക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. വചനമാകുന്ന ജലസ്നാനം എന്നല്ല. അപ്പോൾ ഈ ഒരു വാക്യം എടുത്താണ് ഞാൻ 4-ാമത് പറഞ്ഞ ഒരു പഠിപ്പിക്കൽ വന്നത്. വെള്ളത്താലും ആത്മാവിനാലും എന്നുള്ളത് വചനത്താലും ആത്മാവിനാലും എന്ന് വ്യാഖ്യാനിച്ചു. അത് എപ്രകാരമാണെന്ന്, എത്രമാത്രം ശരിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ, അവിടെ ജലത്തിനാണ് വിശുദ്ധീകരിക്കുന്നതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ എന്നുള്ളതാണ്. അപ്പോൾ ഒരു വാക്യം കൂടെ നമുക്ക് എടുക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായം 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 ഞാൻ വായിക്കുകയാണ്. അതിന്റെ 11-ാം വാക്യം വായിക്കുകയാണ്. നിങ്ങളും ചിലർ ഈ വകക്കാർ ആയിരുന്നു. ഈ വകക്കാർ എന്ന് അവിടെ പറയുമ്പോൾ മുകളിലുള്ള കുറെ പാപത്തിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് സഭയിൽ പ്രസംഗിക്കുകയാണ്, അല്ലെ സഭയോട് കത്തെഴുതുകയാണ്, അവരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും ജനിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു. പക്ഷേ കുറച്ച് മുമ്പ് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അതിന്റെ മുകളില് 9-10 വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഞാനിപ്പോ അത് വായിക്കുന്നില്ല. ചിലർ ഈ വകക്കാർ ആയിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, അത് പറഞ്ഞിരിക്കുന്നത് മനസ്സന്ത്രത്തെ കുറിച്ചാണ്. കാരണം കർത്താവിന്റെ കൃപയാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ യേശു ക്രിസ്തുവിനോട്, ഈ രക്ഷിക്കപ്പെട്ടവരൊക്കെ ഈ അപ്പോസ്തലന്റെ ഈ പ്രസംഗം കേൾക്കുന്ന, അല്ലെങ്കിൽ കത്ത് വായിച്ച് കേൾക്കുന്ന അവരൊക്കെ എന്താണ്, അവർ അവരുടെ പാപ ജീവിതത്തിൽ നിന്ന് മുകളിൽ എഴുതിയിരുന്നതായ ആ പാപത്തിൽ പെട്ടവരായിരുന്നു. അതൊക്കെ അവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. എന്നിട്ട് അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നു, ആ കഴുകൽ പ്രാപിച്ചു. അത് ദൈവത്തിന്റെ, കർത്താവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കഴുകൽ എന്ന് പറയും, വെള്ളം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതുകൊണ്ടാണ് നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് പോയത്. അവിടെ കഴുകലുണ്ട് ഇല്ലേ? വെള്ളം എന്ന് പറയുമ്പോൾ കഴുകലാണ്. വെള്ളം എന്ന് പറയുമ്പോൾ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ മാനസാന്തരപ്പെട്ട് പാപ ജീവിതത്തെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് നീതീകരണം പ്രാപിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് റോമൻസിൽ പറയുന്നത് അവന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ച ശേഷമോ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഓർത്തു നോക്കുക, ഈ യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വാക്യത്തില് കർത്താവ് പറയുന്നത് ഏകദേശം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഒരുവൻ മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണുകയോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുവാൻ കഴിയുന്നതല്ല. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമ്മളുടെ കർത്താവിന്റെ ഗലീലിയൻ മിനിസ്ട്രി നമ്മൾ തുടരുന്നതാണ്. ഇത് ഗലീലിയൻ മിനിസ്ട്രിക്ക് ഇടയ്ക്ക് വന്ന ഒരു ഭാഗമാണ്. ഗലീലിയൻ മിനിസ്ട്രി കുറച്ചുകൂടെ തുറന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അങ്ങനെ ഏകദേശം അതിന്റെ അടുത്ത ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് 7-ാം വാക്യത്തിലേക്ക് വരും. അവിടെയാണ് പ്രിയ കർത്തൃദാസൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.